2021 ഫെബ്രുവരി 27 ശനിയാഴ്ച കേരളകൗമുദി പേപ്പറിന്റെ 22 പേജിൽ നിന്നുള്ള ക്രൈം വാർത്ത. കൂടത്തായ്ക്ക് പിന്നാലെ കൂടത്തിൽ വിശ്വസ്തർ ജീവൻ കവരുമ്പോൾ, അവിടെ മരുമകളെങ്കിൽ ഇവിടെ കാര്യസ്ഥൻ. രോഗി ചമഞ്ഞ് കാര്യസ്ഥൻ, ശാരീരിക അവശതകളുണ്ടെന്ന്. തിരുവനന്തപുരം കൂടത്തിൽ തറവാട്ടിലെ ജയമാധവൻ നായരുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൊലപാതക കുറ്റം ചുമത്തിയതോടെ കാര്യസ്ഥനെയും കൂട്ടാളികളെയും ഈ ചോദ്യമുറിയിലെത്തിച്ച് ശാസ്ത്രീയമായി ചോദ്യം ചെയ്യും. കൂടത്തിൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളെ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി 3 ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുക. കൂടത്തിൽ തറവാട്ടിലെ 7 ദുരൂഹ മരണങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടന്ന ജയമാധവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ടാകും ആദ്യ ചോദ്യം ചെയ്യൽ. ജയമാധവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെയും അന്വേഷണ സംഘത്തിന്റെ അനുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സത്യം പുറത്തുകൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇതിനായി ചോദ്യാവലി പോലീസ് തയ്യാറാക്കും. കൂടത്തിൽ തറവാട്ടിലെ സ്വത്ത് തട്ടിപ്പും ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിക്കാരായ പ്രസന്നകുമാരി, കാലടി സ്വദേശിയും പൊതുപ്രവർത്തകനുമായ അനിൽകുമാർ എന്നിവരുടെ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ ദിവ്യ ഗോപിനാഥിന്റെ മേൽനോട്ടത്തിലാണ് ചോദ്യാവലി തയ്യാറാക്കുന്നത്. 2017 ഏപ്രിൽ 2 ജയമാധവൻ നായർ മരണമടഞ്ഞത്. ജയമാധവൻ നായരെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ കാര്യസ്ഥൻ രവീന്ദ്രൻ നായരും വീട്ടുജോലിക്കാരി ലീലയും സഹായി സഹദേവനും പ്രാദേശിക പാർട്ടി നേതാവ് അനിൽകുമാറും ഇതുമായി ബന്ധപ്പെട്ട് 2017 ലോക്കൽ പോലീസിന് നൽകിയ മൊഴികളും പിന്നീട് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ച വിവരങ്ങളും ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളും അടിസ്ഥാനമാക്കി അന്വേഷണ സംഘത്തിനുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലാണ് ചോദ്യങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കൺട്രോൾ റൂമിലെ ചോദ്യമുറിയിലെത്തിക്കും. കൂടത്തിൽ തറവാടുമായി അടുത്തിടപഴകിയിരുന്നയാളും സ്വത്ത് തട്ടിപ്പ് കേസിലെ മുഖ്യ കണ്ണിയുമായ രവീന്ദ്രൻ നായരെ പോലീസ് കൺട്രോൾ റൂമിലെ ചോദ്യമുറിയിലെത്തിച്ച് ചോദിക്കാനാണ് നീക്കം. ചോദ്യം ചെയ്യൽ ക്യാമറയിൽ പകർത്തും. സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ രവീന്ദ്രൻ നായരുടെ മറുപടികളും ഭാവമാറ്റങ്ങളും പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആവശ്യമെന്ന് കണ്ടാൽ ചോദ്യം ചെയ്യലിൽ ഇടപെടുകയും ചെയ്യും. മൊഴികളിൽ പൊരുത്തക്കേടുകൾ. ജയമാധവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രൻ നായരുടെയും ലീലയുടെയും സഹദേവന്റെയും മൊഴികളിൽ ചില പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസ് അടിവരയിട്ട ഈ പൊരുത്തക്കേടുകൾക്ക് ഓരോന്നിനും ഇവർ വിശദമായ മറുപടി നൽകേണ്ടി വരും. ജയമാധവനെ ആശുപത്രിയിൽ എത്തിച്ചതു മുതൽ സംസ്കാരം വരെയുള്ള കാര്യങ്ങളിൽ മൊഴികൾ തലനാരിഴ കീറി പരിശോധിക്കുന്ന സംഘം സംഭവത്തിന് തലേ ദിവസം ഇവർ ഓരോരുത്തരും എവിടെയായിരുന്നു, പരസ്പരം കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നു, ജയമാധവനെ കൂടത്തിൽ നിന്ന് ഓട്ടോയിൽ കൊണ്ടുപോയ സമയം, മെഡിക്കൽ കോളേജിൽ എത്തിയതും മരണം സ്ഥിരീകരിച്ചതുമായ സമയങ്ങൾ എന്നിവ സ്ഥിരീകരിക്കും. കരമനയിൽ നിന്ന് തിരിച്ചതായി പറയുന്ന സമയവും ആശുപത്രിയിലെത്തിയ സമയവും തമ്മിൽ പൊരുത്തക്കേടുള്ളതായി കണ്ടെത്തിയതിനാലാണിത്. തലക്കേറ്റ ക്ഷതമാണ് ജയമാധവൻ നായരുടെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായാണ് ശാസ്ത്രീയ ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുന്നത്. ശാരീരിക അവശതകൾ ഉണ്ടെന്ന് രവീന്ദ്രൻ നായർ. പോലീസ് നീക്കങ്ങൾ മാനത്ത് കണ്ട രവീന്ദ്രൻ നായർ നഗരത്തിലെ ഒരു പ്രമുഖ ആശുപത്രിയിലെത്തി തനിക്ക് ശാരീരിക അവശതകൾ ഉണ്ടെന്നും വിശദമായ പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് ചികിത്സ തേടാൻ ശ്രമം തുടങ്ങി. ഇത് പോലീസ് ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. കൊലക്കുറ്റം ചുമത്തിയ ശേഷം രവീന്ദ്രൻ നായർ ഉൾപ്പെടെ കേസുമായി ബന്ധമുള്ളവരുടെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ജയമാധവന് തലക്കേറ്റ ക്ഷതവും വീടിന് പിന്നിൽ ഒളിപ്പിച്ച പട്ടിക കഷ്ണത്തിൽ രക്തക്കറ കണ്ടെത്തിയതും മരണത്തിലെ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് കാര്യസ്ഥന്റെയും സഹായികളുടെയും മൊഴികളെ ചോദ്യങ്ങളിലൂടെ പൊളിച്ച് സത്യം പുറത്തു കൊണ്ടുവരാനാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ജയമാധവനെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന് തെളിഞ്ഞാൽ സമാന രീതിയിൽ മരണമടഞ്ഞ ജയപ്രകാശിന്റേതുൾപ്പെടെ കൂടത്തിൽ തറവാട്ടിലെ മുഴുവൻ മരണങ്ങളും അന്വേഷിക്കേണ്ടതായി വരും. കൂടത്തിലെ ദുരൂഹ മരണങ്ങൾ 1991 മുതൽ 2017 വരെ. ഗോപിനാഥൻ നായർ, സുമുഖിയമ്മ, ജയശ്രീ, ജയബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ നായർ, ജയപ്രകാശ് 2012 സെപ്റ്റംബർ 17 കട്ടിലിൽ നിന്ന് വീണ് മരിച്ചതായി പറയുന്നു. ജയമാധവൻ 2017 ഏപ്രിൽ 2 കട്ടിളപ്പടിയിൽ തലയിടിച്ച് അബോധാവസ്ഥയിൽ കണ്ടതായി കാര്യസ്ഥന്റെ മൊഴി.